نستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمان نرايا سخودر نرايا إسلامي بشواس عقيدة പഠിപ്പിക്കുന്ന അൽ ഉസൂലു സലാസ എന്ന ചെറു ഗ്രന്ഥമാണ് ഈ ദർസുകളിൽ നാം വിവരിക്കാറുള്ളത്. മുൻപുള്ള ദർസുകളിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ ആമുഖം നാം വിശദീകരിക്കുകയുണ്ടായി. ഏതൊരു മനുഷ്യനും നിർബന്ധമായും നിർവഹിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ദീൻ പഠിക്കുക എന്നതാണ്. ഒന്നാമത്തെ ബാധ്യത അതാണ്. രണ്ടാമത്തേത് പഠിച്ചത് പ്രാവർത്തികമാക്കുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക എന്നതാണ്. നാലാമത്തെ കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം പഠിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നതിലും നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ അതിൽ ക്ഷമിക്കുക എന്നതാണ്. ഈ നാല് ആമുഖങ്ങളാണ് ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തിൽ നാം വിവരിച്ചത്. ഇനിയുള്ളത് ഓരോ മുസ്ലിമും അവനാണാകട്ടെ പെണ്ണാകട്ടെ പഠിച്ചിരിക്കേണ്ട ബാധ്യതകളെക്കുറിച്ചാണ് ഭാഗത്ത് വിവരിക്കുന്നത്. ഗ്രന്ഥകർത്താവ് പറയുന്നു, ഇഅ്ലം റഹിമകല്ലാഹ് അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ തഅല്ലുമു ഹാദിഹിൽ മസാഇലി സലാസ്. ഓരോ മുസ്ലിമായ പുരുഷനും സ്ത്രീയും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട മൂന്ന് വിഷയങ്ങളുണ്ട്. والعمل بهن ആ മൂന്ന് വിഷയങ്ങൾ അവൻ പഠിച്ചാൽ മാത്രം പോരെ, അതവൻ പ്രാവർത്തികമാക്കുകയും വേണം. ഓരോ മുസ്ലിമും പഠിച്ചിരിക്കേണ്ട, അവൻ മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാണോ, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, അവൻ ഇക്കാര്യം പഠിച്ചിരിക്കണം. അതോടൊപ്പം ഈ മൂന്ന് അടിസ്ഥാനങ്ങൾ അവൻ ജീവിതത്തിൽ പകർത്തുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം. ആ മൂന്ന് അടിത്തറകളെ കുറിച്ചാണ് ഇനി വിവരിക്കുന്നത്. അതിലൊന്നാമത്തെ പാഠം അൽ ഊല, ഒന്നാമത്തെ കാര്യം, അന്നല്ലാഹ ഖലഖന വറസഖന വലം യത്രുക്ന ഹമല. ഒന്നാമത് അവൻ പഠിക്കേണ്ടത് അന്നല്ലാഹ ഖലഖന, അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. അവനാണ് നമ്മെ സൃഷ്ടിച്ച ഖാലിഖായവൻ, നമ്മെ പടച്ചവൻ അവനാണ്. വറസഖന, അല്ലാഹു നമുക്ക് ഉപജീവനം നൽകിയിരിക്കുന്നു, ഭക്ഷണം നൽകിയിരിക്കുന്നു, ജീവിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നു. ഹുവല്ലദി ഖലഖ ലകും മാ ഫിൽ അർദി ജമീഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ള സർവ്വതും ഒരുക്കി വച്ചവൻ. അവയെല്ലാം നിങ്ങൾക്ക് വേണ്ടി പടച്ചത് അല്ലാഹുവാണ്. വലം യത്രുക്ന ഹമലൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവഗണിച്ച് വെറുതെ വിട്ടിട്ടില്ല. ഒരർത്ഥവുമില്ലാതെ വ്യർത്ഥമായ ജീവിതം നയിക്കുന്നതിനു വേണ്ടിയല്ല അല്ലാഹു നമ്മെ പടച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടങ്ങളിലും ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പറഞ്ഞു, അയഹ്സബുൽ ഇൻസാനു അയുത്രക സുദ, മനുഷ്യർ വെറുതെ വിട്ടേക്കപ്പെടും, ഒരു കാര്യവും അവനോട് കൽപ്പിക്കപ്പെടുകയില്ല, ഒരു കാര്യവും അവനോട് ചെയ്യരുത് എന്ന് വിരോധിക്കപ്പെടുകയില്ല, അങ്ങനെ അവനെ അങ്ങ് വെറുതെ വിട്ടേക്കപ്പെടുമെന്നാണ് അവൻ വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു, അഫഹസിബ്തും انما خلقناكم عبثا وانكم الينا لا ترجعون افحسبتم നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ, انما خلقناكم عبثا നിങ്ങളെ നാം വെറുതെ പടച്ചിരിക്കുകയാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, ഒരു കാര്യവും ഇല്ലാതെ. وانكم الينا لا ترجعون നിങ്ങൾ നമ്മുടെ അരികിലേക്ക് മടങ്ങി വരില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ചോദ്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ മനുഷ്യരുടെ സൃഷ്ടിപ്പിനെ നിസ്സാരമായി കാണുന്ന, അതിനെ അവഗണിക്കുന്ന, അതിൻ്റെ അർത്ഥം നിരാകരിക്കുന്ന ആളുകൾക്കുള്ള മറുപടി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. കുഫാറുകൾ മുശ്രിക്കുകൾ അവർ നബിമാർക്ക് നൽകിയ മറുപടികൾ അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, അയഇദുക്കും അന്നകും ഇദാ മിത്തും വകുന്തും തുറാബൻ വഇദാമൻ അന്നകും മുഖ്റജൂൻ. കുഫാറുകൾ മുശ്രിക്കുകൾ അവർ പറഞ്ഞു, ഇതാ ഈ നബിമാർ നിങ്ങളോട് വാഗ്ദാനം നൽകുന്നത്, നിങ്ങൾ മരിച്ചുപോയാൽ, മണ്ണായി കഴിഞ്ഞാൽ, എല്ലുകളായി തീർന്നാൽ, അന്നകും മുഖ്റജൂൻ, നിങ്ങൾ പുറത്തുവരപ്പെടും, പുറത്തു കൊണ്ടുവരപ്പെടും എന്നാണോ ഈ നബിമാർ നിങ്ങളോട് പറയുന്നത്. ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെടുന്ന കാര്യം എത്ര വിദൂരമാണ്, അതൊരിക്കലും സംഭവിക്കുകയില്ല. ഇൻ ഹിയ ഇല്ലാ ഹയാതുനാ ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബഊസീൻ. അവർ പറഞ്ഞു, ഇൻ ഹിയ ഇല്ലാ ഹയാതുനാ ദുനിയാ, ഇതാ ഈ ജീവിതം, നാം ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല. നമൂതു വനഹ്യാ, ഇവിടെ നമ്മൾ മരിക്കുന്നു, ജീവിക്കുന്നു. നാം ഒരിക്കലും പരലോകത്തെ ഒരു ജീവിതത്തിനു വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരല്ല. സഹോദരങ്ങളെ, നാം സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്, നമ്മുടെ ഹൃദയത്തിൽ നാം വിശ്വസിക്കുന്നത് എന്താണ്? പരലോകമുണ്ട് എന്ന ഉറച്ച ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഉണ്ട് എങ്കിൽ നമ്മുടെ പ്രവർത്തനം അതിന് യോജിച്ച രൂപത്തിലാണോ? ചിന്തിച്ചു നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല താക്കീത് നൽകിയതുപോലെ 70 ഇരട്ടി ചൂടുള്ള ഒരു നരകം നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന ഉറച്ച ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എത്രയധികം തിന്മകളിൽ നിന്ന് നാം ഒട്ടുനിൽക്കുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഒരുക്കി വെച്ച സ്വർഗമുണ്ട് എന്ന ഉറച്ച ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ, ഒരു മനുഷ്യൻ അവൻ നരകത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞാൽ, അതുണ്ട് എന്ന് അവന് കൃത്യമായി ബോധ്യപ്പെട്ടാൽ, ഖൈഫ യനാമു അൽഹാരിബു മിൻഹാ, അതിൽ നിന്ന് ഓടി ഒളിക്കുന്നവൻ, അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവൻ, അവൻ എങ്ങനെയാണ് ഉറങ്ങാൻ സാധിക്കുക? സ്വർഗമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല അവസാനമില്ലാതെ ഒരുക്കി വച്ചിരിക്കുന്ന സുഖാനുഗ്രഹങ്ങൾ, അതിന്റെ ഗേഹമുണ്ട് എന്ന് ബോധ്യപ്പെട്ടവൻ, കൈഫ യനാമു ത്വാലിബുഹ, അത് തേടുന്നവൻ എങ്ങനെയാണ് ഉറങ്ങുക? അതുകൊണ്ട് സഹോദര, ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഒന്നാമത് അവൻ ഊട്ടിയുറപ്പിക്കേണ്ട കാര്യമാണ്, അല്ലാഹു എന്നെ വെറുതെ പഠിച്ചതല്ല, എന്റെ ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ട്, മരണത്തിന് ശേഷം എനിക്കൊരു ജീവിതം എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന ബോധ്യം അവൻ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നു, അള്ളാഹു നമ്മിലേക്ക് റസൂലുകളെ പറഞ്ഞയച്ചിരിക്കുന്നു, നബിമാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ റസൂലായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സ്വലവാത്തുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈഹി, അവിടുന്ന് നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ബൽ അർസല ഇലൈന റസൂലൻ, അള്ളാഹു നമ്മെ വെറുതെ വിട്ടിട്ടില്ല, കന്നുകാലികളെ പോലെ ഉപേക്ഷിച്ചിട്ടില്ല, നമ്മിലേക്ക് റസൂലിനെ പറഞ്ഞയച്ചിട്ടുണ്ട്, ഒരു ദൂതനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ലഖദ് മന്നല്ലാഹു അലൈക്കും ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. الله سبحانه وتعالى مؤمنين الك അവനിൽ വിശ്വസിച്ചവർക്ക് മേൽ ഔദാര്യം ചൊരിഞ്ഞിരിക്കുന്നു, അവരോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അവർക്ക് കാരുണ്യം ലഭിച്ചിരിക്കുന്നത്? അള്ളാഹു അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ അവർക്ക് അയച്ചു നൽകിയിരിക്കുന്നു. ആ റസൂൽ അവർക്ക് കിതാബിലെ ആയത്തുകൾ പാരായണം ചെയ്ത് കേൾപ്പിക്കുന്നു, അവർക്ക് സുന്നത്ത് പഠിപ്പിച്ചു നൽകുന്നു, അവർക്ക് തസ്കിയത്തുള്ളവരായി ജീവിത വിശുദ്ധിയുള്ളവരായി അവരെ മാറ്റുന്നു. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അള്ളാഹുവിന്റെ റസൂലെ ലോകർക്കെല്ലാം കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിലേക്ക് റസൂലിനെ അയച്ചിരിക്കുന്നു, നമ്മെ കന്നുകാലികളെ പോലെ വെറുതെ വിട്ടിട്ടില്ല. എങ്ങനെയെങ്കിലും ജീവിക്കുന്നതിന് വേണ്ടിയല്ല പഠിച്ചത്. അഞ്ചു നേരം നിസ്കാരമുണ്ട്, സമ്പത്തിൽ നിന്ന് സകാത്ത് കൊടുക്കേണ്ടതുണ്ട്, വർഷത്തിലൊരിക്കൽ നോമ്പ് നോൽക്കേണ്ടതുണ്ട്, സാധിക്കുമെങ്കിൽ ഹജ്ജ് ചെയ്യേണ്ടതുണ്ട്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യേണ്ടതുണ്ട്, നന്മ കൽപ്പിക്കുകയും തന്നെ തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ അള്ളാഹു വിലക്കിയ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതുണ്ട്. ഇതില്ലായിരുന്നു എങ്കിൽ, ചിന്തിച്ചു നോക്കുക, ഇതില്ലായിരുന്നു എങ്കിൽ എന്തായിരിക്കും മനുഷ്യന്റെ ജീവിതം? കന്നുകാലികളെക്കാൾ അധപ്പതിച്ച രൂപത്തിലായിരിക്കും മനുഷ്യന്റെ ജീവിതം. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഇസ്ലാം ഇല്ലായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന നന്മകൾ ഇല്ലായിരുന്നെങ്കിൽ, വിഗ്രഹത്തിന് മുൻപിൽ സുജൂദ് ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു നീ ഉണ്ടായിരുന്നത് എങ്കിൽ, കാണാത്ത കേൾക്കാത്ത ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത, ഇന്നലെ വരെ ഏതോ മണ്ണിൽ ജനങ്ങൾ ചവിട്ടി നടന്നിരുന്ന ഒരു മണ്ണുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തിന് മുൻപിൽ പോയി സുജൂദ് ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു അള്ളാഹു നിന്നെ നിശ്ചയിച്ചിരുന്നത് എങ്കിൽ എന്തകുമായിരുന്നു നിന്റെ അവസ്ഥ? ചിന്തിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് ഇതാ ഈ മേശയോട് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കണ്ടാൽ അയാളെക്കുറിച്ച് നമ്മൾ എന്താണ് വിചാരിക്കുക? ഒരു തനിച്ച വിഡ്ഢിയാണ്, വിവരമില്ലാത്തവൻ, ബുദ്ധിയുള്ളവൻ അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ചിന്തിക്കുക, മനുഷ്യർ നടക്കുന്ന, മൃഗങ്ങൾ മൂത്രമൊഴിക്കുന്ന, കാട്ടിക്കുന്ന മണ്ണ്, അതിൽ നിന്നുണ്ടാക്കിയ വിഗ്രഹത്തിന് മുൻപിൽ സുജൂദ് ചെയ്യുന്നവൻ, അതിനെ ആരാധിക്കുന്നവൻ, അതിനോട് പ്രയാസങ്ങൾ പറയുന്നവൻ, അത് തന്നെ ഉപദ്രവിക്കുമെന്ന് പേടിക്കുന്നവൻ, ആ അവസ്ഥയിൽ എത്തിപ്പെട്ടവന്റെ ദയനീയത എത്ര വലുതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചതുപോലെ, യാ അബതി ലിമ തഅബ്ദു മാ ലാ യസ്മഉ വലാ യബ്സറു വലാ യുഗ്നി അൻക ശൈഅ. എന്റെ പൊന്നു വാപ്പ, ലിമ തഅബ്ദു, എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? മാ ലാ യസ്മഉ വലാ യബ്സറു വലാ യുഗ്നി അൻക ശൈഅ. ഒന്നും കേൾക്കാൻ കഴിയാത്ത, എന്തെങ്കിലും ഒന്ന് കാണാൻ കഴിയാത്ത, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കാത്ത ഈ വിഗ്രഹത്തിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ചിന്തിക്കുക, ചില ഉലമാക്കൾ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഈ മസ്ജിദിൽ അള്ളാഹുവിന്റെ കലാം കേട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നെ മാറ്റാതെ ഒരു അമ്പലത്തിൽ ഒരു വിഗ്രഹത്തിന് മുൻപിൽ സുജൂദ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്നെ ആക്കാൻ അള്ളാഹുവിന് സാധിക്കുമായിരുന്നു. എന്നാൽ അവൻ നിന്നോട് കരുണ ചെയ്തിരിക്കുന്നു. ബൽ അർസല ഇലൈനാ റസൂലൻ, അവൻ നിന്നിലേക്ക് ഒരു റസൂലിനെ അയച്ചിട്ടുണ്ട്. ആ റസൂൽ നിനക്ക് പഠിപ്പിച്ചു നൽകുന്നു. ചിന്തിച്ചു നോക്കുക, ബാത്റൂമിലേക്ക് പോയാൽ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നവനും അല്ലാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരുവനെ സംബന്ധിച്ചിടത്തോളം ആ നജസ് മുഴുവനായും വൃത്തിയാക്കുക എന്നത് അവന്റെ ബാധ്യതയാണ്. മറ്റൊരുത്തനെ സംബന്ധിച്ചിടത്തോളം അത് വൃത്തിയാക്കിയാലും ഇല്ലെങ്കിലും അവന് തുല്യമാണ്. ഓരോ കാര്യത്തിലും ചിന്തിച്ചു നോക്കൂ. അബുദർദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് തന്നോടൊപ്പം കൊണ്ടു നടന്നിരുന്ന തന്റെ കുതിരയുടെ അരികിൽ ചെന്നു, എന്നിട്ട് അതിനോട് പറഞ്ഞു, ഇതാ നിനക്കറിയാം, നിനക്ക് സാധിക്കാത്ത ഒരു ഭാരം പോലും ഞാൻ നിന്റെ ശരീരത്തിൽ വെച്ച് കെട്ടിയിട്ടില്ല എന്ന് നിനക്കറിയാം, നിന്നെ ഞാൻ പട്ടിണി കിട്ടിയിട്ടില്ല എന്ന് നിനക്കറിയാം, നിന്നെ ഞാൻ പ്രയാസപ്പെടുത്തിയിട്ടില്ല എന്ന് നിനക്കറിയാം. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുൻപിൽ നീ എന്നെ പറ്റി പരാതി പറയുന്നു. എങ്ങനെയാണ് ഈ വിശ്വാസം ഹൃദയത്തിലേക്ക് വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്നാണ്, അവിടുന്ന് പഠിപ്പിച്ചതാണ്. لا تحقرن من المعروف شيئا ولو ان تلقى اخاك بوجه طلق. നിന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിക്കുക എന്ന ചെറിയ നന്മയാണെങ്കിൽ പോലും നീ അത് നിസ്സാരമായി കാണരുത്. ആരാണ് നമ്മളെ പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ബൽ അർസല ഇലൈനാ റസൂലൻ, അവിടുന്ന് നമ്മിലേക്ക് റസൂലിനെ അയച്ചു. ചിന്തിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട കാലഘട്ടം ഏതാണ് ആ കാലഘട്ടം? റോമക്കാർ, പേർഷ്യക്കാർ, ഇന്ത്യയിലുള്ള ജനവിഭാഗങ്ങൾ അങ്ങേയറ്റത്ത് അന്ധകാരത്തിൽ കഴിയുന്ന ഒരു കാലഘട്ടം, അറേബ്യൻ സമൂഹം വൃത്തികേടുകളിൽ മുങ്ങിക്കുളിച്ച ഒരു കാലഘട്ടം. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ എന്തായിരിക്കും ലോകത്തിന്റെ ഗതി? എവിടെയായിരിക്കും അവരെത്തിച്ചേര? എവിടെയായിരിക്കും മനുഷ്യരുടെ, എന്തായിരിക്കും അവരുടെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും വലിയ കാരുണ്യമാണ്. അപ്പോൾ അള്ളാഹു നമ്മെ വെറുതെ വിട്ടിട്ടില്ല, കന്നുകാലികളെ പോലെ പടച്ചതല്ല. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ഇതാ നരകത്തിനു വേണ്ടി നാം പടച്ച ജിന്നുകളിലും മനുഷ്യരിലും പെട്ട അനേകം പേരുണ്ട്. ലഹും ഖുലൂബ്, ഹൃദയങ്ങളുണ്ട്. ലാ യഫ്ഖഹൂന ബിഹ, ആ ഹൃദയങ്ങൾ കൊണ്ട് അവർ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കേണ്ടതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. വലഹും ആദാനു ലാ യസ്മഊന ബിഹ, അവർക്ക് ചെവികളുണ്ട് അതുകൊണ്ട് കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല. എത്ര എത്ര ദൃഷ്ടാന്തങ്ങൾ അവർ കാണുന്നു, എത്ര എത്ര ആയത്തുകൾ അവർ കേൾക്കുന്നു, പക്ഷേ അവരുടെ ഹൃദയത്തിൽ അതൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. വലഹും അയൂനു ലാ യുബ്സിറൂന ബിഹ, അവർക്ക് കണ്ണുകളുണ്ട് അതുകൊണ്ട് അവർ കാണുന്നില്ല. ഉലായിക കൽ അൻആമി ബൽ ഹും അദൽ, അവർ കന്നുകാലികളെ പോലെയാണ്. കന്നുകാലികൾ ജീവിക്കുന്നു, ഭക്ഷിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അതങ്ങനെ ജീവിച്ച് മരിച്ചു പോകുന്നു എന്നതുപോലെയാണ് അവന്റെ ജീവിതം. അല്ല ബൽ ഹും അദൽ, അല്ല ഈ പറഞ്ഞ ആളുകൾ അവരാണ് കൂടുതൽ വഴികേടിലായിട്ടുള്ളത്. കന്നുകാലികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു ഈ ബുദ്ധി നൽകിയിട്ടില്ല. ഈ ബുദ്ധി നൽകപ്പെട്ടിട്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഈ മനുഷ്യൻ, അവന്റെ അവസ്ഥയാണ് കൂടുതൽ മോശമായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ബൽ അർസല ഇലൈനാ റസൂലൻ, നമ്മിലേക്ക് അല്ലാഹു റസൂലിനെ അയച്ചിരിക്കുന്നു. ഫമൻ അത്താഅഹു ദഖല അൽ ജന്ന, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. സഹോദര, ഓരോ മുസ്ലിം ഹൃദയത്തിൽ കുത്തിവെക്കേണ്ട കാര്യമാണിത്. സ്വർഗത്തിലാണോ പ്രവേശിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കും, അവിടുത്തെ അനുസരിക്കുന്നതിലാണ് എല്ലാ വിജയവും ഉള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതുപോലെ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂന അൽ ജന്ന, എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാ മൻ അബ, വിസമ്മതിച്ച ആളുകളൊഴികെ എല്ലാ ഉമ്മത്തിലുള്ള എല്ലാ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇല്ലാ മൻ അബ, വിസമ്മതിച്ച ആളുകളൊഴികെ. സഹാബികൾ അത്ഭുതത്തോടുകൂടി ചോദിച്ചു, വമനിയ അബായ റസൂൽ അല്ലാ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിസമ്മതം കാണിക്കുന്നതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി فقد دخل الجنة, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസാനി فقد അബ, ആരെങ്കിലും എന്നെ ധിക്കരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നാണ് വിസമ്മതം കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന നീ ധിക്കരിക്കുന്ന സന്ദർഭത്തിൽ ഓർക്കുക, സ്വർഗത്തിലേക്ക് വെക്കേണ്ട കാലാണ് നീ പിന്നിലോട്ട് വെക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ നീ നിഷേധിക്കുമ്പോൾ ഓർക്കുക, സ്വർഗത്തിൽ നിന്നാണ് നീ പിന്നോട്ട് നടക്കുന്നത്. ഇത്ര എളുപ്പമുള്ള കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് അനുസരിക്കുക എന്നതാണ് വിജയത്തിന്റെ വഴി. അതിനുള്ള തെളിവ് അദ്ദേഹം പറയുന്നു, വദ്ദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ ആയത്താണ്. അള്ളാഹു നമ്മിലേക്ക് റസൂലിനെ അയച്ചിട്ടുണ്ട്, റസൂലിനെ അയച്ചാൽ വിജയിക്കും, റസൂലിനെ ധിക്കരിച്ചാൽ അവൻ പരാജയപ്പെടും. ഈ പറഞ്ഞതിനുള്ള തെളിവ് ഖുർആനിലെ ആയത്താണ്. എന്താണ് ആയത്ത്? ഇന്ന അർസൽന ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമ അർസൽന ഇലാ ഫിർഔൻ റസൂല, നാം നിങ്ങളിലേക്ക് ഇതാ ഒരു റസൂലിനെ അയച്ചിരിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിരിക്കുന്നു. കമ അർസൽന ഇലാ ഫിർഔൻ റസൂല, എങ്ങനെയാണ് നിങ്ങളിലേക്ക് നാം റസൂലിനെ അയച്ചിരിക്കുന്നത്? കമ അർസൽന ഇലാ ഫിർഔൻ, ഫിർഔനിലേക്ക് നാം ഒരു റസൂലിനെ പറഞ്ഞയച്ചതുപോലെ നിങ്ങളിലേക്കും നാം റസൂലിനെ അയച്ചിട്ടുണ്ട്. فعصى فرعون الرسول فأخذناه أخذا وبيلا. فرعون موسى عليه الصلاة والسلام ذكرته അപ്പോൾ നാം അവനെ ശക്തമായ ഒരു പിടി, ശക്തമായ ഒരു ശിക്ഷയ്ക്ക് വേണ്ടി അവനെ നാം പിടികൂടി. ഫിറഔൻ മൂസാ നബിയെ ധിക്കരിച്ചപ്പോൾ അള്ളാഹു അവനെ ശിക്ഷിച്ചു. ഫിറഔനിലേക്ക് മൂസാ നബി അയച്ചതുപോലെയാണ് നമ്മിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിരിക്കുന്നത്. ഫിറഔൻ ചെയ്തതുപോലെ മൂസാ നബി അവൻ ധിക്കരിച്ചതുപോലെ നാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുകയാണെങ്കിൽ ആ ധിക്കാരത്തിന്റെ തോതനുസരിച്ച് സമാനമായ ശിക്ഷ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്നവർക്കുമുണ്ട്. അതാണ് ഈ ആയത്തിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ പാഠം മുസ്ലിമായ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ്. അള്ളാഹു എന്നെ വെറുതെ പഠിച്ചതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് ഞാൻ അവിടുത്തെ അനുസരിക്കുന്നതിന് വേണ്ടിയാണ്. ആ ബോധ്യം ഹൃദയത്തിൽ ഉണ്ടായതുകൊണ്ടാണ് സഹാബികൾ അത്ഭുതപ്പെടുത്തുന്ന ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചത്. ഖാദിസിയ യുദ്ധത്തിന്റെ വേളയാണ്, പേർഷ്യക്കാർക്കെതിരെയുള്ള യുദ്ധമാണ്. പേർഷ്യ വലിയ സാമ്രാജ്യമാണ്, ചരിത്രത്തിൽ വളരെ വലിയ സാമ്രാജ്യമാണ് അവർ പടുത്തുയർത്തിയത്. അഗ്നി ആരാധകരായിരുന്നു കൂട്ടം. മുസ്ലിമീങ്ങളുടെ സൈന്യം സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പേർഷ്യയുടെ അതിരുകളിൽ വന്ന് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. പേർഷ്യ ഇന്നുവരെ അങ്ങോട്ട് യുദ്ധത്തിന് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാ ഞങ്ങൾ ഇന്നലെ വരെ നിസ്സാരമായി കണ്ടിരുന്ന, അവഗണിച്ചു വിട്ടിരുന്ന, തിരിഞ്ഞു നോക്കാതിരുന്ന അറബികൾ, അവരിപ്പോൾ ഇതാ ഞങ്ങളുടെ അതിരുകളിൽ വന്ന് ഞങ്ങളോട് യുദ്ധത്തിന് വെല്ലുവിളിക്കുകയാണ്. പേർഷ്യയുടെ രാജാവ് അയാളുടെ ഏറ്റവും വലിയ സേനാനായകനായ റുസ്തമിനെയാണ് പറഞ്ഞയച്ചത്. വലിയ സൈന്യവുമായി പേർഷ്യക്കാർ മുസ്ലിമീങ്ങളെ നേരിടുന്നതിനു വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. റുസ്തം യുദ്ധത്തിന് മുൻപ് സഅദ് ഇബ്നു അബി വഖാസിന്റെ അരികിലേക്ക് റളിയല്ലാഹു അൻഹു ഒരു ദൂതനെ പറഞ്ഞയച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സംസാരിക്കാൻ കഴിവുള്ള ഒരാളെ പറഞ്ഞയക്കണം, നിങ്ങളോട് ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്കും കേൾക്കേണ്ടതുണ്ട്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അയച്ചത് സഹാബികളിൽ ശരീരപ്രകൃതി കൊണ്ട് വലിയ ശക്തിയൊന്നും തോന്നിക്കാത്ത റബീഉ ഇബ്നു ആമിറിനെയാണ്. റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പാവപ്പെട്ട സഹാബിയാണ്. റബീഉ ഇബ്നു ആമിർ ഒരു ഉയരമില്ലാത്ത കുതിരയുടെ പുറത്ത് കയറി, ഒരു വലിയ മുന്തിയതൊന്നുമല്ലാത്ത ഒരു വസ്ത്രം ധരിച്ച്, തൻ്റെ പടച്ചട്ടയണി, കയ്യിലൊരു കുന്തവും എടുത്ത് റുസ്തമിനെ കാണാൻ പുറപ്പെട്ടു. റുസ്തമാകട്ടെ മുസ്ലിമീങ്ങളുടെ സൈന്യത്തിൽ നിന്നൊരു ദൂതൻ വരികയാണ്, അവരെ അമ്പരപ്പിക്കുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി വെക്കണം, വിരിച്ചിരിക്കുന്നത് പട്ടിന്റെ മൂല്യമുള്ള പരവതാനിയാണ്, അയാളിരിക്കുന്നതാകട്ടെ സ്വർണത്തിന്റെ സിംഹാസനത്തിലാണ്, ചുറ്റുപാടും മുത്തും പവിഴങ്ങളുമൊക്കെ ഒരുക്കി വച്ചിരിക്കുന്നു, അലങ്കാരപ്പണികൾ ചെയ്ത തൂണുകളുണ്ട്. റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു തന്റെ കുതിര പുറത്ത് വന്നു, ആ പരവതാനിയുടെ അടുത്തെത്തിയപ്പോൾ കുതിരയുടെ പുറത്തു നിന്ന് താഴേക്കിറങ്ങി തന്റെ കുതിരയെ അവിടെയുള്ള തൂണുകളിലൊന്നിൽ കെട്ടി, അലങ്കാരം പിടിപ്പിച്ചു വെച്ച തൂണാണ്, അതിന്റെ മുകളിൽ കൊണ്ടുപോയി തന്റെ കുതിരയെ കെട്ടി, എന്നിട്ട് അദ്ദേഹം തന്റെ കുന്തം കൊണ്ട് ആ പരവതാനിയിൽ ഇങ്ങനെ കുത്തി റുസ്തമിന്റെ മുന്നിലേക്ക് വന്നു. ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞു, നിന്റെ കയ്യിലുള്ള കുന്തവും വാളും ഒക്കെ എടുത്തു മാറ്റണം. അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങളാണ് ക്ഷണിച്ചത്, ഞാൻ ഇങ്ങോട്ട് വന്നതല്ല, നിങ്ങൾ വിളിച്ചു വരുത്തിയതാണ്, ഞാനിതൊന്നും കയ്യിൽ നിന്ന് എടുത്തു മാറ്റുകയില്ല. അങ്ങനെ റുസ്തമിന്റെ അരികിലേക്ക് റുസ്തം സമ്മതം കൊടുത്തതിന് ശേഷം റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നെത്തി. അദ്ദേഹം വരുമ്പോൾ പരവതാനിയിൽ തന്റെ കുന്തം കൊണ്ട് കുത്തി അത് കീറിപ്പോയെന്ന് അതിനെ വില കൽപ്പിക്കാതെ, അതിനെ പരിഗണിക്കുക പോലും ചെയ്യാതെ, ദുനിയാവിൻ്റെ ആഡംബരങ്ങളിലേക്ക് ഒരു ശ്രദ്ധയും കൊടുക്കാതെയാണ് അവർ കയറി വരുന്നത്. നോക്കൂ നിങ്ങൾ, സഹാബികളുടെ ചരിത്രമാണ്. റുസ്തം റബീഈനെ കണ്ടപ്പോൾ അയാൾ ചോദിച്ചു, മാ ജാ അബിക്കും, എന്തിനാണ് നിങ്ങൾ എൻ്റെ അരികിൽ വന്നിരിക്കുന്നത്? ചില റിവായത്തുകൾ കാണാം, റുസ്തം മുസ്ലിമീങ്ങളുടെ ദൂതന്മാരിൽ ഒരാളോട് പറഞ്ഞു, ഞങ്ങൾ അറബികളെ നിങ്ങളെ അവഗണിച്ചു വിട്ടതായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഭക്ഷണം തരാം, വേണമെങ്കിൽ വസ്ത്രം തരാം, അതെല്ലാം സ്വീകരിച്ച് നിങ്ങൾ തിരിച്ചുപോയിക്കൊള്ളൂ എന്നുവരെ അവഗണിച്ചുകൊണ്ട് റുസ്തം പറഞ്ഞിരുന്നു എന്നെ. അത്രമാത്രം അറബികൾക്ക് അവർ വില കൊടുത്തിരുന്നില്ല. എന്തിനാണ് നിങ്ങൾ വന്നത്? റബീഉ ഇബ്നു ആമറിന്റെ മറുപടി, അല്ലാഹു ബ്തഅസന ലിനുഖ്രിജ മൻ ഷാഅ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. അല്ലാഹുവാണ് ഞങ്ങളെ നിയോഗിച്ചത്, അല്ലാഹു ബ്തഅസന, അല്ലാഹുവാണ് ഞങ്ങളെ നിയോഗിച്ചത്. എന്താണ് ഞങ്ങളുടെ ലക്ഷ്യം? ലിനുഖ്രിജ മൻ ഷാഅ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. അള്ളാഹുവിന്റെ അടിമകളെ ആരാധിക്കുന്ന ജനങ്ങളെ അവരുടെ റബ്ബായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹ നിയോഗിച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മുസ്ലിമീങ്ങൾ, അവരുടെ ചരിത്രം ഇതായിരുന്നു, അവരുടെ ലക്ഷ്യം ഇതായിരുന്നു. ദുനിയാവായിരുന്നില്ല, ജീവിക്കുന്ന കിടപ്പാടം ബാക്കി വെക്കലായിരുന്നില്ല. ഇവിടെ ഇങ്ങനെ സുഖിച്ച് കാലങ്ങളോളം ബിസിനസ് കഴിഞ്ഞ് ജീവിച്ചു പോവുക എന്നതായിരുന്നില്ല. അള്ളാഹ ഞങ്ങളെ നിയോഗിച്ചത് അള്ളാഹുവിന്റെ അടിമകളെ ആരാധിക്കുക എന്ന ഈ നിന്ദ്യതയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാനാണ്, നിങ്ങളെയും ഞങ്ങളെയും പടച്ച അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയാണ്, അതിനു വേണ്ടിയാണ്. അദ്ദേഹം പറഞ്ഞു, വമിൻ ദീഖി ദുനിയ ഇലാ സഅത്തിൽ ആഖിറ, ദുനിയാവിന്റെ ഇടുക്കത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്താനും പരലോകത്തിന്റെ വിശാലതയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാനുമാണ്. ഇത് പറയാൻ ഇന്ന് മുസ്ലിമീങ്ങൾക്ക് സാധിക്കുമോ എന്നതാണ് ചോദ്യം. നാം ഇന്ന് ദുനിയാവിന്റെ ഇടുക്കങ്ങളിലാണ്. അതിലെ ഒരു പെന്നി, അതിലെ ഒരു രൂപ, അതിലെ ഒരു പൈസ നഷ്ടപ്പെട്ടു പോകുന്ന ചിന്തിക്കാൻ കഴിയുന്നില്ല. ദീൻ എത്ര മാത്രം നഷ്ടപ്പെട്ടാലും നമ്മെ അത് ഭയപ്പെടുത്തുന്നേയില്ല. എന്നാൽ ദുനിയാവ് നഷ്ടപ്പെടുന്നത് ചിന്തിക്കാനേ വയ്യ. നോക്കൂ, അവർ പറഞ്ഞ വാക്കുകൾ ഒരു സാധാരണക്കാർ, ചെറു ഒരു മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ ഒരു സാധാരണക്കാരുടെ വാക്കാണ്. അവരാണ് ലോകങ്ങളെ കീഴടക്കിയത്, അവരാണ് അത്ഭുതകരമായ ചരിത്രമുണ്ടാക്കിയത്. എല്ലാം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ നോക്കുക, എന്താണ് അവിടെ ബാക്കിയുള്ളത്? ഇസ്ലാമിന്റെ ഏത് ആദർശത്തിനാണ് അവിടെ സ്ഥാനമുള്ളത്? അദ്ദേഹം പറഞ്ഞു, വമിൻ ജൗറിൽ അദ്യാനി ഇലാ അദ്ലിൽ ഇസ്ലാം, മനുഷ്യർ കെട്ടിയുണ്ടാക്കിയ മതങ്ങളുടെ അനീതിയിൽ നിന്ന് ഇസ്ലാമിന്റെ നീതിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനാണ് അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, സഹാബികൾ അവരുടെ ഹൃദയത്തിൽ ഇസ്ലാം പ്രവേശിച്ചപ്പോൾ അതുണ്ടാക്കിയ മാറ്റമാണ്. ആരാണ് ഈ സഹാബികൾ? ഒരു 20 വർഷം പിന്നോട്ട് പോയാൽ, ഒരു 30 വർഷം പിന്നോട്ട് പോയാൽ അവർ പരസ്പരം തമ്മിൽ തല്ലിയവരായിരുന്നു. അറബികൾ, അവർ തന്നെ സഹാബികളിൽ തന്നെ ചിലർ പറഞ്ഞതുപോലെ, ഞങ്ങൾ യാത്രക്കിടയിൽ ആരാധിക്കുന്നതിനു വേണ്ടി കയ്യിൽ വിഗ്രഹമേന്തി കൊണ്ടുപോകും. യാത്രക്കിടയിൽ വിഗ്രഹം നഷ്ടപ്പെട്ടു പോയാൽ ഏതെങ്കിലും ഒരു വിഗ്രഹത്തെ ആരാധിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് കുറച്ച് മണ്ണ് വാരിയെടുത്ത് ആ മണ്ണ് ഒരു മണൽക്കൂനയാക്കി വെച്ച് ആ മണ്ണിന്റെ മുകളിൽ ഒരു ആടിനെ ബലിയർപ്പിച്ച് അതിനെ ആരാധിക്കുന്ന അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ രക്ഷപ്പെടുത്തി, ഞങ്ങളെ അല്ലാഹു അവന്റെ ദീനിലേക്ക് നയിച്ചു. എന്നാൽ ഇന്ന് മുസ്ലിമീങ്ങൾ, അവരുടെ ചിന്ത, അവരുടെ അവസ്ഥ നോക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് തൊട്ടു മുൻപ് വരെ ആവർത്തിച്ചു പറഞ്ഞ ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, യഹൂദ നസാറാക്കൾക്ക് മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, അവർ യഹൂദ് അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി ആരാധനാ കേന്ദ്രങ്ങളാക്കി. ഇന്ന് മുസ്ലിമാണ് എന്ന് പറയുന്നവരുടെ അവസ്ഥ എടുത്തു നോക്കുക, അവൻ എന്തിന്റെ മുൻപിലാണ് സുജൂദ് ചെയ്യുന്നത്? ഖബറിന് മുൻപിലാണ്, അവൻ കെട്ടിയുണ്ടാക്കിയ ഖബറിന് മുൻപിൽ. മരിച്ചുപോയ കേൾക്കാത്ത കാണാത്ത ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ കഴിയാത്ത മനുഷ്യർക്ക് മുന്നിലാണ് അവൻ പ്രാർത്ഥനകളുമായി ചെന്നു നിൽക്കുന്നത്. മസ്ജിദിൽ വന്ന് അവൻ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവനെ നോക്കുക, അള്ളാഹുവിൻ്റെ മുൻപിൽ അവൻ നിൽക്കുന്ന സന്ദർഭത്തിൽ അവനെ നോക്കുക, അവനങ്ങനെ കൂട്ടുവായിടണം. അശ്രദ്ധമായി അവഗണനയോടുകൂടിയാണ് നിസ്കാരത്തിൽ നിൽക്കുന്നത്. എന്നാൽ ജാറത്തിലേക്ക് മക്ബറയിലേക്ക് കയറിപ്പോയാൽ അവൻ്റെ അവസ്ഥയിലാണ്. അവൻ്റെ ഹൃദയം വേദനിക്കുകയാണ്, കണ്ണുകളിൽ കണ്ണുനീര് വരികയാണ്. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഒന്നാമത്തെ പാഠം ഇതാണ്, അള്ളാഹു നമ്മെ വെറുതെ പഠിച്ചതല്ല. അള്ളാഹു നമ്മിലേക്ക് റസൂലിനെ പറഞ്ഞയച്ചിട്ടുണ്ട്, നാം അവനെ അനുസരിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിൻ്റെ മാർഗം പിൻപറ്റുന്നതിന് വേണ്ടി. അതാണ് ഒന്നാമത്തെ പാഠം. ആ പാഠം ഹൃദയത്തിൽ ഉറക്കേണ്ടതുണ്ട്. അത് ഉറച്ചു കഴിഞ്ഞാൽ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചിലപ്പോൾ തണുപ്പിൽ നിന്ന് ചൂട് ലഭിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ തീ കായാറുണ്ട്. അങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ രണ്ട് കൈകൾ ആ തീയിന്റെ അരികിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അതിന്റെ ചൂടിങ്ങനെ കയ്യിൽ പതിക്കുമ്പോൾ അദ്ദേഹം പറയും, യാ ഉമർ كيف ترى النار اتطيقه يوم القيامه عمره എങ്ങനെയുണ്ട് ഈ തീയിന്റെ ചൂട് എങ്ങനെയുണ്ട് പരലോകത്തെ നിനക്ക് ഇത് സഹിക്കാൻ സാധിക്കുമോ? പരലോകമുണ്ട് എന്ന ബോധ്യം അവരുടെ ഹൃദയത്തിലേക്ക് കയറിയതിന്റെ അടയാളമാണ്. സഹോദര, കുറച്ചു നേരം കയ്യിൽ ഒരു തീ ഇങ്ങനെ കത്തിച്ചു പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? എന്നാൽ ഇതിനേക്കാൾ 70 ഇരട്ടി ചൂടുള്ള അഗ്നിയാണ്, നരകമാണ് കാത്തിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിനെ മടങ്ങുക എന്നതിന് മറ്റു വഴിയില്ല. അപ്പോൾ ഒന്നാമത്തെ പാഠം അതാണ്. സാനിയതു, രണ്ടാമത്തെ പാഠം, ഇത് വളരെ ഗൗരവപ്പെട്ട പാഠമാണ്. അന്നല്ലാഹ ലാ യർദ അൻ യുശ്റക മഅഹു അഹദ ഫീ ഇബാദതി. അന്നല്ലാഹ ലാ യർദ, അള്ളാഹു ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. أن يشرك معه أحد الله ونوربهم ولا الله ونوربهم ورال بانجوجركا بدغا എന്നത് അല്ലാഹു ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. في عبادته الله ونുള്ള ഇബാദത്തിൽ, അല്ലാഹു ونുള്ള ആരാധനകളിൽ ഒരാൾ പങ്കുചേർക്കപ്പെടുക. അല്ലാഹു ഇബാദത്തിൽ എന്ന ഏതെങ്കിലും ഒരു ഇബാദത്തിൽ ഒരാൾ പങ്കുചേർക്കപ്പെടുക എന്നത് അല്ലാഹു ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. لا ملك مقرب ولا نبي مرسل. അള്ളാഹുവിനോടൊപ്പം ആ പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ അരികിൽ വലിയ സ്ഥാനമുള്ള മുഖറബായ, അള്ളാഹുവിനോട് വളരെ സമീപസ്ഥമായ പദവിയുള്ള ഉന്നതരായ മലക്കുകളിൽപ്പെട്ട ഒരാളെയാണ് അള്ളാഹുവിനോടൊപ്പം പങ്കു ചേർക്കുന്നത് എങ്കിലും അവനത് തൃപ്തിപ്പെടുകയില്ല. ولا نبي مرسل, അള്ളാഹു നിയോഗിച്ചയച്ച ഒരു നബി, ഒരു റസൂൽ, ആ റസൂലിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തിൽ പങ്കുചേർക്കുന്നത് എങ്കിൽ അവനത് തൃപ്തിപ്പെടുകയില്ല. ചിന്തിക്കേണ്ട പാഠമാണ്. എന്താണ് പറഞ്ഞത്? അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ അള്ളാഹുവിനോടൊപ്പം ഒരാൾ പങ്കുചേർക്കപ്പെടുക എന്നത് അവൻ തൃപ്തിപ്പെടുകയില്ല. അത് ഏറ്റവും വലിയ മലക്കാണ് എങ്കിലും ഏറ്റവും വലിയ റസൂലാണ് എങ്കിലും. എന്തിനാണ് ഈ മലക്കിൻ്റെയും റസൂലിൻ്റെയും കാര്യം കൂടെ പറഞ്ഞത്? ഒരു മലക്കിന് ഏതെങ്കിലും ഒരു ഇബാദത്ത് നൽകാൻ പാടില്ല എങ്കിൽ, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരനായ അവൻ്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇബാദത്ത് നൽകാൻ പാടില്ല എങ്കിൽ മറ്റുള്ള ആളുകളുടെ കാര്യം എന്തായിരിക്കും? ഒരു മലക്കിനോ ഒരു റസൂലിനോ കൊടുക്കാൻ പാടില്ല എങ്കിൽ, അത് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുണ്ടാക്കുന്ന കാര്യമാണ് എങ്കിൽ, ഏറ്റവും കോപമുണ്ടാക്കുന്ന കാര്യമാണ് എങ്കിൽ, ഇസ്ലാമിലെ ഏറ്റവും ഗൗരവപ്പെട്ട തിന്മ അതാണ് എങ്കിൽ, അതിൽ താഴെയുള്ള ആളുകളുടെ കാര്യം എന്തായിരിക്കും? ഔലിയാക്കന്മാർ, സാലിഹീങ്ങൾ, ശുഹദാക്കൾ, സിദ്ദീഖുകൾ, അവരുടെ കാര്യം എന്തായിരിക്കും? അതാണ് ആ പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തിൽ അവനിൽ പങ്കുചേർക്കുക എന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്നല്ലെങ്കിൽ അള്ളാഹുവിന് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുക. ഉദാഹരണത്തിന്, ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നിസ്കരിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച നേരുക, അതല്ലെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതുപോലെ അള്ളാഹു അല്ലാത്തവരെ സ്നേഹിക്കുക, അതുമല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയക്കേണ്ടതുപോലെ അള്ളാഹുവല്ലാത്തവരെ ഭയക്കുക. പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ ജാറങ്ങളിൽ മക്ബറകളിൽ ഒരു കയറിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരിക്കും. സത്യം ചെയ്യാനുള്ള കയറാണ്. നാട്ടിൽ ഏതെങ്കിലും ഒരാൾ കളവ് പറയുന്നുണ്ട് എന്ന് സംശയം തോന്നിയാൽ അയാളെ ഈ കയറ് പിടിപ്പിക്കും. ഈ കയറ് പിടിച്ചതിന് ശേഷം അവനോട് പറയാൻ പറയും. അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് നീ മോഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ അവൻ ചിലപ്പോൾ ധൈര്യത്തിൽ പറയാം, അള്ളാഹുവിന്റെ സത്യം ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയും. അതേ മനുഷ്യനെ ആ ജാറത്തിലേക്ക് കൊണ്ടുവന്ന കയറൊന്ന് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ കൈ കിടന്ന് വിറക്കുകയാണ്. അവനാരെയാണ് ഏറ്റവും കൂടുതൽ പേടിച്ചത്? അവനാരെയാണ് ഏറ്റവും കൂടുതൽ ഭയന്നത്? ഒരു മനുഷ്യനെ നിസ്കാരത്തിലേക്ക് വന്നെത്തുന്നു, അള്ളാഹുവിന്റെ ഇബാദത്താണ്. ആ നിസ്കാരത്തിൽ അവന്റെ ഹൃദയത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അലസമായി അശ്രദ്ധമായി അതങ്ങനെ നിസ്കരിച്ച് അവന് എഴുന്നേറ്റ് പോകുന്നു. എന്നാൽ അതേ വ്യക്തി തന്നെ ജാറത്തിലേക്ക് മക്ബറയിലേക്ക് വരുന്നു. മക്ബറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുകയാണ്. അവനാരെയാണ് കൂടുതൽ സ്നേഹിച്ചത്? ചില ആളുകളോട് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് അള്ളാഹു മാത്രമാണുള്ളത്. അവനാരെയാണ് കൂടുതൽ സ്നേഹിച്ചത്? അവനാരെയാണ് കൂടുതൽ ഭയന്നത്? ഇതുപോലെ അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒരു ഇബാദത്ത്, ഏതെങ്കിലും ഒരു ആരാധന, ഉദാഹരണത്തിന് പ്രാർത്ഥന, പ്രാർത്ഥന അത് തന്നെയാകുന്നു ഇബാദത്ത്, ആരാധന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഒരാൾ അള്ളാഹുവിന് പുറമെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് നൽകിയാൽ അത് അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മറ്റുള്ളവരെ പങ്കുചേർക്കലാണ്. അങ്ങനെ ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിക്കൊണ്ട് അള്ളാഹുവിന് പുറമെ ഒരു പങ്കാളി അവൻ നിശ്ചയിച്ചാൽ അത് അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. ആ ഇബാദത്ത് ഒരു നബിക്കാണ് നൽകുന്നത് എങ്കിലും ഒരു മലക്കിനാണ് നൽകുന്നത് എങ്കിലും. എന്താണ് അതിന്റെ തെളിവ്? വദ്ദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ ആയത്താണ്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. കാണാതെ പഠിക്കാതെ, وَأَنَّ الْمَسَاجِدَ لِلَّهِ, മസ്ജിദുകൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി പടുത്തുയർത്തപ്പെട്ട മസ്ജിദുകൾ, وَأَنَّ الْمَسَاجِدَ لِلَّهِ, അല്ലാഹുവിന് മാത്രമുള്ളതാണ്. فَلَا تَدْعُوا مَعَ اللَّهِ أَحَدًا, നിങ്ങൾ ആ മസ്ജിദുകളിൽ അല്ലാഹുവിനോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അതാണ് അർത്ഥത്തിൽ فَلَا تَدْعُوا مَعَ اللَّهِ أَحَدًا, ഒരാളെ, ഒരാൾ എന്ന് പറഞ്ഞാൽ ഇനി അതിൽ ആരൊക്കെയുണ്ടോ അതിലെല്ലാവരും പെട്ടു. അതാണ് ഇന്ന് തെളിവ്. നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അതല്ലെങ്കിൽ മലക്കുകളിൽ പെട്ട ആരെയെങ്കിലുമോ വിളിച്ചു പ്രാർത്ഥിക്കാൻ അനുവാദമുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു എന്ത് പറയണമായിരുന്നു? നിങ്ങൾ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്, ഇവരെ വേണമെങ്കിൽ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ എന്ന് പറയണമായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെ പറഞ്ഞില്ല. സുബ്ഹാനഹു വതആല, ഫലാ തദ്ഉ മഅല്ലാഹി അഹദൻ, നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അതാണ് ആ പറഞ്ഞതിനുള്ള തെളിവ്. ഇവിടെ ശിർക്കിനെ കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. ഇൻഷാഅള്ളാ ഈ പുസ്തകത്തിൽ ഇനി കൂടുതൽ ശിർക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നു. എന്താണ് സഹോദര ശിർക്ക് ചെയ്താലുള്ള അവസ്ഥ? എന്താണ് ശിർക്ക് എന്ന തിന്മ? അള്ളാഹുവിനോടൊപ്പമുള്ള ഇബാദത്തിൽ, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മറ്റൊരാളെ പങ്കുചേർക്കുക എന്നതിൻ്റെ ഗൗരവം എന്താണ്? മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും പുറത്തു നൽകാത്ത ഒരേ ഒരു തിന്മ ശിർക്ക് മാത്രമാണ്. അള്ളാഹു ഒരിക്കലും പുറത്തു നൽകാത്ത തിന്മയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ان الله لا يغفر ان يشرك به ويغفر ما دون ذلك لمن يشاء. الله سبحانه وتعالى അവനിൽ പങ്കു ചേർക്കപ്പെടുക എന്നത് ഒരിക്കലും പുറത്തു നൽകുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശ. അതിൽ താഴെയുള്ള തിന്മകൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. ഈ പറഞ്ഞത് മരിക്കുന്നതിന് മുൻപ് തൗബ ചെയ്യാതെ മരിച്ചാലുള്ള കാര്യമാണ്. ഒരാൾ മരിക്കുന്നതിന് മുൻപ് തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തുന്നതിന് മുൻപ് ഏതൊരു തെറ്റിൽ നിന്ന് തൗബ ചെയ്താലും അല്ലാഹു അത് പുറത്തു കൊടുക്കും. എന്നാൽ മരിക്കുന്നതിന് മുൻപ് തൗബ ചെയ്യാതെ ഒരാൾ ശിർക്കുമായി മരണപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു നൽകാത്ത തിന്മയാണ് ശിർക്ക് എന്ന്. ഒരിക്കലും അല്ലാഹു അത് പുറത്തു കൊടുക്കുകയും അവനോടൊപ്പം ഒരാളെ പങ്കുചേർക്കുക എന്ന്, അല്ലാഹുവിനുള്ള ഇബാദത്ത് അത് മറ്റൊരാൾക്ക് നൽകുക എന്ന്. മറ്റേത് തിന്മയും വയഗ്ഫിറു ദൂന മാ ദൂന ദാലിക ലിമൻ യശ, അതിൽ താഴെയുള്ളത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. ശിർക്കിൽ താഴെയുള്ള ഏതൊരു തെറ്റും നീ ചെയ്താൽ ഒന്നല്ലെങ്കിൽ നിനക്ക് നരകത്തിൽ ശിക്ഷയുണ്ടായിരിക്കും. ആ ശിക്ഷയിൽ നിന്റെ തിന്മ അല്ലാഹു ശുദ്ധീകരിച്ചതിന് ശേഷം പിന്നെ നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അതല്ലെങ്കിൽ അല്ലാഹു നിനക്ക് പുറത്തു നൽകും, നീ ശിക്ഷ അനുഭവിക്കാതെ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അല്ലാഹു നമ്മെ നേരെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവന്റെ മുഅ്മിനീങ്ങളായ ദാസന്മാരെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ശിർക്ക് അല്ലാഹു ഒരിക്കലും പുറത്തു നൽകാത്ത തിന്മയാണ്. ചില ആളുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അല്ലാഹു ശിർക്ക് ഒരിക്കലും പുറക്കാത്തത്, എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഗൗരവമുള്ള തിന്മയായത്? പണ്ഡിതന്മാർ പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണം ഞാൻ പറയാം, ഒരു ഉദാഹരണത്തിൽ. എന്തുകൊണ്ടാണ് ശിർക്ക് ഏറ്റവും വലിയ തിന്മയായത് ചിന്തിച്ചു നോക്കുക. ഒരു മനുഷ്യൻ, അയാൾ തൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. അയാളുടെ വീട്ടിൽ അയാൾക്ക് രണ്ട് മക്കളുണ്ട്. ആ രണ്ട് മക്കളോടും അയാൾ പറഞ്ഞു, ഇതാ നീ ഇന്ന റൂം, വീട്ടിലെ ഇന്ന റൂം വൃത്തിയാക്കി വെക്കണം. മറ്റേ ആളോട് പറഞ്ഞു, നീ ഇന്ന റൂം വൃത്തിയാക്കി വെക്കണം. രണ്ടാളുകൾക്കും രണ്ട് റൂം വൃത്തിയാക്കാൻ ഏൽപ്പിച്ചെന്ന് വിചാരിക്കുക. ഇത് പറഞ്ഞ് അയാൾ യാത്ര പോയി. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒന്നാമത്തെയാൾ റൂം മുഴുവൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, രണ്ടാമത്തെയാൾ റൂം വൃത്തിയാക്കിയിട്ട്. പക്ഷെ ഒന്നാമത്തെയാൾ റൂമൊക്കെ വൃത്തിയാക്കി വെച്ചതിന് ശേഷം ആ റൂമിന്റെ വാതിലിന് മുകളിൽ ഒരു കുരങ്ങന്റെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കുരങ്ങന് നേരെ അയാൾ എഴുതിയിരിക്കുന്നത് എന്റെ വാപ്പയാണെന്ന് എഴുതിയിരിക്കും. ഒരു കുരങ്ങന്റെ ചിത്രം വരച്ചു വെച്ചിട്ട് അയാൾ എഴുതി വെച്ചിരിക്കുകയാണ്, ഇതെന്റെ വാപ്പയാണ്. ചിന്തിച്ചു നോക്കുക, ഏതാണ് ഏറ്റവും വലിയ തെറ്റ്? ഒരാൾ വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ടുണ്ട്, പക്ഷെ അവൻ പറയുന്നത് അവന്റെ വാപ്പ ഒരു കുരങ്ങനെ പോലെയാണ് എന്നെ. മറ്റൊരാൾ വീട് വൃത്തിയാക്കിയിട്ടില്ല, എന്നാൽ അവൻ വാപ്പയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കു മാത്രം ചെയ്യേണ്ട ഒരു ഇബാദത്ത് അല്ലാഹു അല്ലാത്ത അവന്റെ സൃഷ്ടികൾക്ക് നൽകുമ്പോൾ അല്ലാഹുവിനെ ഈ സൃഷ്ടികളോട് തുല്യപ്പെടുത്തുകയാണ്. അല്ലാഹുവിനോട് നടത്തേണ്ട പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർക്ക് നീ നൽകുമ്പോൾ അല്ലാഹുവിനെയും ഈ സൃഷ്ടിയെയും ഈ മനുഷ്യനെയും പ്രാർത്ഥനയുടെ കാര്യത്തിൽ നീ തുല്യനാക്കുകയാണ്, ഒരേ പദവിയിലാക്കുകയാണ്. അതിന്റെ ഗൗരവം നിങ്ങൾ ചിന്തിച്ചു നോക്കും. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന് മൂത്രമൊഴിക്കുന്നവനാണ്, ഭക്ഷിക്കുന്നവനാണ്, ഉറങ്ങുന്നവനാണ്, ദുർബലനാണ്, മരിക്കുന്നവനാണ്, ഇല്ലാതിരുന്നവനാണ്. ഈ ദുർബലനായ മനുഷ്യനെയാണ് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തുല്യപ്പെടുത്തുന്നത്. അല്ലാഹുവെ എന്നെ കാക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെയാണ് മുഹയിദ്ദീൻ ഷെയ്ഖെ എന്നെ രക്ഷിക്കണേ എന്നവൻ പറയുന്നത്. അവന്റെ ഈ പ്രവൃത്തിയിലൂടെ അവൻ അല്ലാഹുവിനെയും അവന്റെ സൃഷ്ടികളെയും തുല്യരാക്കുകയാണ്. അവന്റെ ഗൗരവം എത്ര വലുതാ! അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാം അറിവുള്ളവനാണ്, എല്ലാ ശക്തിയുമുള്ളവനാണ്, എല്ലാ കഴിവുമുള്ളവനാണ്. ആ റബ്ബിനെയാണ് ദുർബലനായ മനുഷ്യനുമായി അവൻ താരതമ്യപ്പെടുത്തുന്നത്. എന്നേക്കാൾ വലിയ തെറ്റേതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവന് സർവ അനുഗ്രഹങ്ങളും നൽകിയത്. ആ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ റബ്ബിനെയാണ് അവന് ഒരു അനുഗ്രഹവും നൽകാൻ കഴിയാത്ത ഒരു മനുഷ്യനുമായി അവൻ തുല്യപ്പെടുത്തുന്നത്. എന്നേക്കാൾ വലിയ ഗൗരവമുള്ള തെറ്റേതാണ്? ശിർക്കിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന ഉദാഹരണങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു നൽകാത്ത തിന്മയാണ് ശിർക്ക് എന്ന്. ഒരിക്കലും അല്ലാഹു പുറത്തു നൽകാത്ത തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ശാശ്വതമായി ശിക്ഷിക്കുക എന്നത് ശിർക്കിനു മാത്രമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ശിർക്ക് ചെയ്ത് തൗബ ചെയ്യാതെ മരിച്ചാൽ അവൻ കാലാകാലം നരകത്തിലാണ്, മരിക്കാതെ എന്നൊന്നും ജീവിക്കുന്നതാണ്. ശിർക്കിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലം നരകത്തിൽ ഇടാൻ കാരണമാകുന്ന തിന്മയാണ് ശിർക്ക്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ശിർക്ക് ചെയ്താൽ, സ്വർഗം അല്ലാഹു അവന് നിഷിദ്ധമാക്കിയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാളുടെ വിവരണമുണ്ട്. അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നയാളാണ് അയാൾ. നരകത്തിൽ അഗ്നിയിൽ, അതിൻ്റെ അഗ്നിയിൽ ഇങ്ങനെ മറിഞ്ഞു വീണു. പലതവണ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച് പ്രയാസപ്പെട്ട് അയാൾ നരകത്തിൽ നിന്ന് പുറത്തു കടക്കും. അയാൾ നരകത്തിൽ നിന്ന് പുറത്തു കടന്നാൽ നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുമെന്ന്. ആ മനുഷ്യൻ, അയാൾ നരകത്തിലെ ചൂട്, അതിൻ്റെ പുക അയാളെ കരിച്ചു കളഞ്ഞിരിക്കുന്നു. അയാൾ അള്ളാഹുവിനോട് ആവർത്തിച്ച് ദുആ ചെയ്യും, പ്രാർത്ഥിക്കും, അള്ളാഹുവേ ഈ നരകം ഇത് കാണുന്ന അവസ്ഥയിൽ നിന്ന് നീ ഒന്ന് എന്നെ രക്ഷപ്പെടുത്തേണമേ, അത് കാണാനുള്ളതിന് വലിയ ശിക്ഷയാണ്. ആ നരകം കാണുക എന്നതിൽ നിന്ന് തന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തേണമേ, എന്നെ തിരിച്ചു നിർത്തേണമേ. അയാൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അയാളുടെ ആവർത്തിച്ചുള്ള പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കും. അയാൾ അള്ളാഹു തിരിച്ചു നിർത്തും. അയാളോട് ചോദിക്കും, ഇനി നീ ഇതിനു അപ്പുറത്ത് വല്ലതും ചോദിക്കുമോ? ഞാൻ ചോദിക്കുകയില്ല, ഇനി വേറൊന്നും ചോദിക്കുകയില്ല. അയാൾ സാധ്യമാകുന്ന രൂപത്തിലുള്ള കരാറുകളും വാഗ്ദാനങ്ങളും വാക്കുകളും ഒക്കെ നൽകും. അങ്ങനെ ഈ മനുഷ്യൻ കുറച്ചു നേരം നിൽക്കുമ്പോൾ ദൂരെ അതാ ഒരു മരം കാണുന്നു, വലിയ വൃക്ഷമാണ്. അതിൻ്റെ തണൽ, അതിൻ്റെ ഭംഗി, അത് കാണുമ്പോൾ അയാൾക്ക് സഹിക്കാൻ പറ്റില്ല. അയാൾ പറയും, അല്ലാഹു ആ മരത്തിൻ്റെ തണലൊന്നിരിക്കാൻ എനിക്ക് നീ അവസരം നൽകണം. അയാൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ ആ മരത്തിൻ്റെ തണലിലേക്കാക്കും. മുൻപ് ചെയ്തതുപോലെ തന്നെ അയാൾ വീണ്ടും പറയും, അല്ലാഹുവെ ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നതല്ല, അവസാനത്തേതാണ്. കുറച്ചു നേരം നിൽക്കുമ്പോൾ അയാളുടെ സ്വർഗം കാണുന്നു. ഹദീസ് സുദീർഘമായ ഹദീസാണ്, നാം മുസ്ലിം ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ചുരുക്കമില്ല. അങ്ങനെ അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അയാൾ പറയും, അല്ലാഹുവെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എനിക്കൊരവസരം. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അതും നൽകും. അയാളോട് പറയും, സ്വർഗത്തിൽ നിനക്ക് പ്രവേശിക്കാം. അങ്ങനെ സ്വർഗത്തിന്റെ വാതിലിന് അരികിൽ ചെന്ന് നോക്കിയാൽ അതത് നിറഞ്ഞിരിക്കുന്നു. ജനങ്ങളെല്ലാം അതിന്റെ സ്ഥലം, അവർക്ക് വേണ്ട സ്ഥലമെല്ലാം കൈയടക്കിയിരിക്കുന്നു. ഇനി അവിടെ കയറാൻ സ്ഥലമില്ലാത്തതുപോലെ അയാൾക്ക് തോന്നും. അയാൾ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു ചെല്ലും. അയാൾ പറയും, റബ്ബെ സ്വർഗം ഇതാ നിറഞ്ഞിട്ടുണ്ട്, അവിടെ കയറാൻ എനിക്ക് സ്ഥലം കാണുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയും, നിനക്ക് തിരിച്ചു പോകാൻ സ്വർഗമുണ്ട്, നിനക്ക് സ്വർഗവും നിനക്ക് ദുനിയാവും അതിലുള്ളതെല്ലാമുണ്ട്, അതിൻ്റെ ഭക്തരത്തിയുമുണ്ട്. അയാൾ പറയും, അല്ലാഹു നീ എന്നെ പരിഹസിക്കുകയാണ്, എന്നെ കളിയാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ ഹദീസ് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു ചിരിച്ചു എന്ന. അവിടുന്ന് സഹാബികളോട് ചോദിച്ചു, നിങ്ങൾ ചോദിക്കുന്നില്ല ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് എന്ന്. അവർ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അങ്ങ് എന്തിനാണ് ചിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഇത് അവൻ പറയുമ്പോൾ ചിരിക്കുന്നതാണ്. അങ്ങനെ അവന് സ്വർഗത്തിൽ വലിയ ഉന്നതമായ അനുഗ്രഹങ്ങൾ, ദുനിയാവും അതിന്റെ പത്തിരട്ടി. പിന്നെ അവനോട് അള്ളാഹു പറയും, നീ ആഗ്രഹിച്ചു കൊള്ളുക, തമന്ന, നിനക്ക് വേണ്ടതെല്ലാം നീ ആഗ്രഹിച്ചു കൊള്ളുക. അയാൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. റബ്ബ് അവനെ ചിലത് ഓർമ്മപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അവന്റെ ആഗ്രഹങ്ങളെല്ലാം അവസാനിച്ചാൽ അള്ളാഹു പറയും, നിനക്ക് ഇതുകൊണ്ട് നീ ചോദിച്ചതിന്റെ പത്തിരട്ടിയും. ചിന്തിക്കേണ്ട കാര്യം സഹോദരങ്ങളെ, ഈ മനുഷ്യൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകുമ്പോഴും നരകത്തിൽ കിടക്കുന്ന ചില ആളുകൾ ഇനിയും ബാക്കിയോ? എന്താണ് അവർ ചെയ്ത തെറ്റ്? ശിർക്ക് ചെയ്തു എന്നതാണ് അവരുടെ തെറ്റ്. ഒരിക്കലും മരിക്കാതെ, ഒരിക്കലും അവസാനിക്കാതെ, ഒരിക്കലും നശിച്ചു പോകാതെ, ഖാലിദീന ഫീഹാ മാദാമത്തിസ്സമാവാതു വൽ അർദ്, കാലാകാലം എന്നേക്കുമായി അവസാനമില്ലാതെ നരകത്തിൽ കിടന്ന് എരിയുന്ന ആളുകളും. എന്താണ് അവർ ചെയ്ത തെറ്റ്? ശിർക്ക് ചെയ്തു എന്നതാണ്. إنه من يشرك بالله فقد حرم الله عليه الجنة. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാൽ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നതുപോലെ അവന്റെ സൃഷ്ടികളെ സ്നേഹിച്ചാൽ, അല്ലാഹുവിനോട് ഇബാദത്തുകൾ ചെയ്യേണ്ടതുപോലെ മറ്റുള്ളവർക്ക് ഇബാദത്തുകൾ ചെയ്താൽ, ശിർക്ക് ചെയ്തിരിക്കുന്നു. എത്ര ഗൗരവമുള്ള തിന്മയാണിത്, എത്ര ഗൗരവമുള്ള കാര്യമാണിത്. അതാണ് അവർ ചെയ്ത തെറ്റ്, അതാണ് അവർ ചെയ്ത തെറ്റ്. അപ്പോൾ ശിർക്കിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ശിർക്ക് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർക്കുക എന്നത് ഒരാളുടെ സർവ നന്മകളെയും നശിപ്പിച്ചു കളയുന്ന തിന്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വലഖദ് ഊഹിയ ഇലൈക വ ഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശറക്ത ലയഹ്ബതന്ന അമലുക ولتكونن من الخاسرين. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങേക്കും അങ്ങേക്കും മുൻപുള്ള നബിമാർക്കും നാം ഒരുപോലെ വഹി നൽകിയിരിക്കുന്നു, സന്ദേശം നൽകിയിരിക്കുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത് അവരോടെല്ലാം? ലഇൻ അശ്റക്ത, നിങ്ങൾ ശിർക്ക് ചെയ്താൽ, ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാകും. ولتكونن من الخاسرين, നിങ്ങൾ നഷ്ടക്കാരിൽ ഉൾപ്പെടുന്നതാണ്. ഇതാണ് ഈ അധ്യായത്തിലെ രണ്ടാമത്തെ അടിസ്ഥാനം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ചില വിശദീകരണങ്ങളും മൂന്നാമത്തെ അടിസ്ഥാനവും അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. വഹദ അല്ലാഹു തആല അഅലമു വസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാരക അലാ നബിയ്യനാ മുഹമ്മദ്.